ഓരോ ദൈവവൈതലും ഓരോ സഭകളും ഇതോർക്കണം. അനുസരണം കെട്ട് ജീവിച്ചാൽ, അതെ, ദൈവത്തെ അവഗണിച്ചാൽ അടിക്കാനുള്ള വടിയെ ദൈവം ഉയർത്തും എന്നത് തീർച്ചയാണ്.
ജീവസന്ദേശത്തിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. വളരെ തിരക്കുപിടിച്ച ഒരു ലോകത്തിൽ ദൈവവചനത്തിന് തക്ക സ്ഥാനം കൊടുക്കാത്ത ഒരു തലമുറയുടെ മധ്യത്തിൽ ഇന്നും ഈ പഠനത്തിനായി കാതോർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പ്രിയരെ, ദൈവവചനം അത് വിലമതിക്കുവാൻ കഴിയാത്ത അനുഗ്രഹങ്ങളുടെ കലവറയാണ്. ഓരോ ദിവസവും ഈ കലവറയിൽ നിന്നും വിളമ്പിത്തരുന്ന ജോർജ് ഫിലിപ്പിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അദ്ദേഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതാ ഇനി നമുക്ക് ഇന്നത്തെ പഠനം ശ്രദ്ധിക്കാം.
ദൈവം തന്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ ന്യായം വിധിക്കുവാൻ അശൂരിനെ ഉപയോഗിക്കുന്നതും അതിനുശേഷം അവരെ, അതായത് അശൂരിനെ, അവരുടെ തെറ്റിന് ശിക്ഷിക്കുന്നതുമാണ് പത്താം അധ്യായത്തിലെ വിഷയം. ഈ ശിക്ഷ വളരെ ചിന്തിപ്പിക്കുന്ന ഒന്നാണ്. പലപ്പോഴും നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കാത്ത വിധം ദൈവം പ്രവർത്തിക്കുന്നത് കാണാവുന്നതാണ്. അങ്ങനെയുള്ളൊരു പ്രവർത്തനമാണ് യെശയ്യാ പ്രവചനം പത്താം അധ്യായത്തിൽ നാം കാണുന്നത്. ഒരിക്കൽ കൂടി ഞാൻ ഓർപ്പിക്കട്ടെ, ഏഴാം അധ്യായത്തിൽ ആരംഭിച്ച് പന്ത്രണ്ടാം അധ്യായത്തിൽ അവസാനിക്കുന്ന ഒരു പ്രവചന നിരയാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. യഹൂദ രാജാവ് ആഹാസ് ദുഷ്ടനായ ഒരു രാജാവായിരുന്നു. അവന്റെ ഭരണകാലത്തെ പ്രവചനങ്ങളാണ് ഇത്. ഒരു ഇരുണ്ട പശ്ചാത്തലത്തിൽ യെശയ്യാവ് നൽകുന്ന ഈ പ്രവചനങ്ങളിൽ തദ്ദേശീയമായ സാഹചര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല, യുഗങ്ങളിൽ കൂടി മുമ്പോട്ട് നോക്കി ദൈവം തന്റെ രാജ്യം ഭൂമിയിൽ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചും പറയുന്നുണ്ട്. ദൈവവചനത്തിലെ മറ്റൊരു ശ്രദ്ധേയമായ അധ്യായമാണ് യെശയ്യാ പ്രവചനം പത്താം അധ്യായം. വ്യക്തികളോടും രാജ്യങ്ങളോടുമുള്ള ദൈവത്തിന്റെ ഇടപെടലിന്റെ വലിയ പ്രമാണങ്ങളും പരിപാടികളും ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്. അക്കാലത്തെ നീതിന്യായ വ്യവസ്ഥിതിയെക്കുറിച്ചുള്ള സൂചനയോടെയാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. രാഷ്ട്രത്തിന്റെ അനീതി നിറഞ്ഞ നീതിന്യായ വ്യവസ്ഥിതി ജനങ്ങളുടെ സംസ്കാരത്തിലൂടെയും ദൈവത്തിന്റെ കഠിന ശിക്ഷാവിധിയിലൂടെയും പ്രതിഫലിപ്പിക്കുന്നു. ദൈവം തന്റെ ജനത്തെ വിധിക്കുവാൻ അശൂരിനെ ഉപയോഗിക്കുന്നു. അന്ത്യനാളിൽ ഇമ്മാനുവേലിന്റെ രാജ്യത്തിനെതിരായി വരുന്ന വടക്കുനിന്നുള്ള രാജാവിന്റെ പ്രതീകമാണ് അശൂരിയർ. ഈ പ്രവചനം യെശയ്യാവിന്റെ കാലത്ത് അതിന്റെ തദ്ദേശീയമായ നിവൃത്തി കണ്ടു. സമീപഭാവിയിലെ നിവൃത്തി എന്നാൽ അതിന്റെ ആത്യന്തിക നിവൃത്തിക്കായി ഇസ്രായേലിന്റെ അന്ത്യനാളുകളിലേക്കത് നീങ്ങുകയാണ്. അന്നാളിൽ എന്ന് നാം വായിക്കുന്നത് ആ ദിവസമെന്നാണ്. ആ കാലഘട്ടത്തെക്കുറിച്ച് യെശയ്യാവ് പറയുന്നത് അങ്ങനെയാണ്, അന്നാളിൽ. അർമഗദോൻ യുദ്ധത്തിനായി വടക്കുനിന്ന് ശത്രു വരുന്ന ഭീകരമായ ചിത്രത്തോടുകൂടിയാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. ഒരേ കാര്യത്തിന് തന്നെ ഈ വിധത്തിലുള്ള വ്യാഖ്യാന രീതി പലപ്പോഴും കാണുന്നു എന്നത് പ്രവചന വ്യാഖ്യാനത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ഇസ്രായേലും ജാതികളും തങ്ങളുടെ കാലഘട്ടത്തിൽ മാത്രമല്ല, ഭാവിയിൽ യാക്കോബിന്റെ കഷ്ടകാലമെന്നറിയപ്പെടുന്ന മഹാപീഡനത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും വിശദീകരിച്ചിരിക്കുന്നു. പത്താം അധ്യായത്തിന്റെ ആദ്യത്തെ നാല് വാക്യങ്ങളിൽ അനീതിയുള്ള ന്യായാധിപന്മാരെ ദൈവം ന്യായം വിധിക്കുന്നതിനെക്കുറിച്ചാണ് നാം കാണുന്നത്. ഒന്നും രണ്ടും വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. ദരിദ്രന്മാരുടെ ന്യായം മറിച്ചു കളവാനും എന്റെ ജനത്തിലെ എളിയവരുടെ അവകാശം ഇല്ലാതാക്കുവാനും വിധവമാർ തങ്ങൾക്ക് കൊള്ളയായിത്തീരുവാനും അനാഥന്മാരെ തങ്ങൾക്ക് ഇരയാക്കുവാനും തക്കവണ്ണം നീതികെട്ട ചട്ടം നിയമിക്കുന്നവർക്കും അനർത്ഥം എഴുതിവെക്കുന്ന എഴുത്തുകാർക്കും അയ്യോ കഷ്ടം. നീതികെട്ട ചട്ടം നിയമിക്കുന്നവർ, ഇവർ വാസ്തവത്തിൽ നീതിയെ പ്രതിനിധാനം ചെയ്യേണ്ടവരാണ്. എന്നാൽ ഇവർ നീതി നടത്തുന്നില്ല. എന്നാൽ മനുഷ്യന്റെ നീതിക്ക് പിന്നിൽ ദൈവത്തിന്റെ നീതിയുണ്ട്. തന്റെ നീതിയെ വെളിപ്പെടുത്തുവാൻ ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിക്കുന്ന സിംഹാസനത്തിനും നീതിപീഠത്തിനും മുന്നിൽ ഭൂമിയിലെ ന്യായാധിപന്മാരൊക്കെയും ഉത്തരം നൽകേണ്ടവരാണ്. അതിന് ഒട്ടും നീക്കുപോക്കില്ല എന്നോർക്കുക. രണ്ടാം വാക്യം നാം ശ്രദ്ധിച്ചല്ലോ. ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് തോന്നുന്നവരെ ചൂഷണം ചെയ്യുന്ന സ്ഥിതിവിശേഷം. ഇങ്ങനെയുള്ളവർക്ക് നീതിപീഠം തുണ നിൽക്കേണ്ടതല്ലേ? പാവങ്ങൾക്ക്, അനാഥർക്ക്, വിധവമാർക്ക്. പക്ഷേ അതവരെ ചതിക്കുകയാണ് നീതിപീഠം. പ്രിയ സുഹൃത്തെ, ഇത് ഇക്കാലത്തെ ചിത്രം തന്നെയാണെന്നാണോ താങ്കൾ പറയുന്നത്? ആയിരിക്കാം. മൊഴി മാറ്റി പറഞ്ഞാൽ പിന്നെ എല്ലാം നേരെയാകുന്നതായ സ്ഥിതിവിശേഷമാണല്ലോ നാം കാണുന്നത്. അന്നെന്ന പോലെ ഇക്കാലത്തും അനീതിയും അഴിമതിയും സമൂഹത്തെ മുഴുവൻ ബാധിച്ചിരിക്കുന്നു. ജനങ്ങൾ അധപ്പതനത്തിലേക്ക് താണുപോകുന്നു. സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ആശയം തന്നെ തകർക്കപ്പെടുന്നു. ഏത് കുറ്റവാളിക്കും നന്നായി നാട്ടിൽ നടക്കുവാൻ സ്വാതന്ത്ര്യമുള്ളതുപോലെയാണ് സ്ഥിതിവിശേഷം. നന്നായി വാദിക്കുവാൻ ഒരു വക്കീലിനെ കിട്ടിയാൽ, സ്വാധീനമുള്ള ഒരാളെ കിട്ടിയാൽ, അങ്ങനെയുള്ള കുറ്റവാളികൾക്ക് സമൂഹത്തിൽ മാന്യനായി കഴിയാം. അതെ, അനീതിയുടെ പങ്കുപറ്റുവാൻ മനുഷ്യർക്ക് മടിയുമില്ലാതായി. എന്റെയും താങ്കളുടെയും കുടുംബത്തിന് തെരുവിലൂടെ സമാധാനമായി നടക്കാൻ സാധിക്കണമെങ്കിൽ പിടിക്കപ്പെടുന്ന ഓരോ കുറ്റവാളിയും ശിക്ഷിക്കപ്പെടണം. കുറ്റവാളികൾ പലരും വിട്ടയക്കപ്പെടുന്നതായ സ്ഥിതിവിശേഷം നാം കാണുന്നു. അതെ, അത് കൂടുതൽ കൂടുതൽ ദോഷത്തിലേക്ക് സമൂഹത്തെ വലിച്ചിഴയ്ക്കുന്നു. ഒരിക്കൽ കുറ്റവാളി എന്ന് വിധിക്കപ്പെട്ടവർ കുറ്റബോധം വന്ന് മാനസാന്തരത്തിന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ ദയ തോന്നി അവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകുന്നതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. കുറ്റവാളി കുറ്റവാസനയോടെ തന്നെ തെറ്റായ മാർഗങ്ങളിലൂടെ സ്വതന്ത്രനാകുന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇന്ന് നമ്മുടെ നാട്ടിൽ വനിതകൾക്ക് ഇരുട്ടായാൽ തെരുവിലൂടെ തനിയെ നടക്കാൻ സാധിക്കാത്ത സ്ഥിതിവിശേഷമല്ലേ? എന്തിനു വനിതകൾ, പുരുഷന്മാർക്ക് തന്നെ അത് അപകടകരമായിരിക്കുന്നു. പ്രായമുള്ള അപ്പച്ചനും അമ്മച്ചിക്കും തനിയെ പേടിയില്ലാതെ വീട്ടിൽ താമസിക്കുവാൻ സാധിക്കാത്ത സാഹചര്യം. എന്തിന് രാത്രിയാകണം പകൽ പോലും കൊന്നിട്ട് എല്ലാം എടുത്തുകൊണ്ടുപോകുന്നതായ സ്ഥിതി. എന്താണിതിന് കാരണം? നീതിപീഠങ്ങൾ കാര്യക്ഷമമാകുന്നില്ല. അതുകൊണ്ട് ദൈവം വിരൽ ചൂണ്ടുന്നത് അവിടേക്ക് തന്നെയാണ്. ദൈവം ഇവിടെ എടുത്തു പറയുന്നത് ദരിദ്രരുടെയും വിധവമാരുടെയും അനാഥരുടെയും കാര്യമാണ്. അവർക്ക് നീതി ആവശ്യമാണ്. പാവങ്ങളുടെയും നിരാലംബരുടെയും ശരണത്തിനായി എന്തെല്ലാം പരിപാടികളാണ് നടത്തുന്നത്! പക്ഷേ അവർക്കായുള്ള പദ്ധതികൾ തന്നെ അവരെ ചൂഷണം ചെയ്യുന്നതിനും ഉപദ്രവിക്കുന്നതിനും വേണ്ടി ഉപയോഗിക്കുന്നു. എന്താണിവിടെ പ്രശ്നം? പാവപ്പെട്ടവന് നീതി നൽകുന്ന ഒരുവൻ ദൈവം മാത്രമാണ്. വീണ്ടും പറയട്ടെ, പാവപ്പെട്ടവർക്ക് നീതി നൽകുന്നത് ദൈവം മാത്രമാണ്. ഭൂമിയിലാക്കിയിരിക്കുന്ന ന്യായാധിപന്മാർ ദൈവത്തെ പ്രതിനിധാനം ചെയ്യുന്നവരാണ്. അവർക്ക് ദൈവത്തെ പ്രതിനിധീകരിക്കുന്നവരാണെന്നുള്ള തിരിച്ചറിവില്ലെങ്കിൽ വാസ്തവത്തിൽ ന്യായാധിപൻ എന്ന സ്ഥാനത്തിന് അവർ യോഗ്യരല്ല. ദൈവത്തിന്റെ ഇടപെടലുകൾ പ്രമാണങ്ങൾക്കനുസരണമാണ്. ന്യായാധിപന്മാർ ദൈവത്തെ പ്രതിനിധീകരിച്ചില്ലെങ്കിൽ അവർക്ക് ജനത്തെ പ്രതിനിധീകരിക്കുവാൻ കഴിയില്ല. സത്യസന്ധമായി നീതി നടപ്പാക്കുവാൻ കഴിയില്ല. മൂന്നാം വാക്യത്തിൽ നാം കാണുന്നു, സന്ദർശന ദിവസത്തിലും ദൂരത്തുനിന്ന് വരുന്ന വിനാശത്തെങ്കിലും നിങ്ങൾ എന്തു ചെയ്യും? സഹായത്തിനായിട്ട് നിങ്ങൾ ആരുടെ അടുക്കൽ ഓടിപ്പോകും? നിങ്ങളുടെ മഹത്വം നിങ്ങൾ എവിടെ വെച്ചുകൊള്ളും? ദൈവം ന്യായാധിപന്മാരോട് പറയുകയാണ്, നിങ്ങൾ എന്നെ പ്രതിനിധീകരിക്കേണ്ടവരാകുന്നു. ഞാൻ നിങ്ങളെ ന്യായം വിധിക്കാൻ പോകുന്ന ഒരു ദിവസം വരുന്നുണ്ട്. അതെ, ഭൂമിയിൽ തങ്ങൾക്ക് ലഭിച്ച ഉത്തരവാദിത്വം എങ്ങനെ ഉപയോഗിച്ചു എന്നതിന്റെ കണക്ക് ദൈവത്തിനു മുമ്പിൽ സമർപ്പിക്കേണ്ടതായി വരും എന്ന ചിന്ത ഓരോ ന്യായാധിപനെയും ഭരിച്ചിരുന്നെങ്കിൽ സംഗതിയൊക്കെ ആകെ മാറിയനി. അനീതിയുള്ള ന്യായാധിപൻ അന്ന് നീതിയുള്ള ന്യായാധിപന്റെ മുന്നിൽ നിൽക്കേണ്ടി വരും. നാലാം വാക്യം, അവർ ബദ്ധന്മാരുടെ കീഴെ കുനിയുകയും ഹതന്മാരുടെ കീഴെ വീഴുകയും ചെയ്യുകയുള്ളൂ. ഇതെല്ലാം കൊണ്ടും അവന്റെ കോപം അടങ്ങാതെ അവന്റെ കൈ ഇനിയും നീട്ടിയിരിക്കും. നീതിയുടെ നിഷേധം സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും വ്യാപിച്ചിരിക്കുന്നു. എല്ലാവരെയും അത് സ്വാധീനിക്കുകയും അത് അധപ്പതനവും അധാർമികതയും കൊണ്ട് സമൂഹത്തെ നിറയ്ക്കുകയും ചെയ്യും. അതെ, ഇത് ഭയങ്കരമായ സ്ഥിതിവിശേഷം തന്നെ. അയ്യോ കഷ്ടം എന്ന് പറയത്തക്ക വിധത്തിൽ തികച്ചും ശോചനീയം. ഇസ്രായേലിനെ ന്യായം വിധിച്ചതിന് ശേഷം ദൈവം അശൂരിനെ ന്യായം വിധിക്കുന്നതാണ് തുടർന്ന് നാം കാണുന്നത്. ഈ ഭാഗത്തിന്റെ താക്കോൽ വാക്യമാണ് അഞ്ചാം വാക്യം. ഇവിടെ ദൈവം ഒരു പ്രസ്താവന നടത്തുന്നു. ബൈബിളിലെ വിചിത്ര പ്രസ്താവനകളിൽ ഒന്നത്രേ ഇത് എന്ന് വായിക്കുന്ന ആർക്കും തോന്നിപ്പോകും. അനേകർക്കും ഇത് വളരെ കട്ടിയായി തോന്നുന്നു. എന്നാൽ എന്റെ പ്രിയ സുഹൃത്തെ, താങ്കൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ താങ്കളുടെ വിയോജിപ്പ് തീർച്ചയായും എന്നോട് അറിയിച്ചതുകൊണ്ട് ഒരു വിശേഷവുമില്ല, ദൈവത്തോട് അറിയിക്കാം. കാരണം ഇത് പറഞ്ഞത് ദൈവമാണ്. നമുക്ക് ആ വാക്യമൊന്ന് നോക്കാം. അഞ്ചാം വാക്യം: എന്റെ കോപത്തിന്റെ കോലായ അശൂരിന് അയ്യോ കഷ്ടം, അവന്റെ കയ്യിലെ വടി എന്റെ ക്രോധമാകുന്നു. ദൈവത്തിന്റെ ഉദ്ദേശം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. തന്റെ ജനമായ ഇസ്രായേലിനെ അടിക്കാനുള്ള വടിയായി ദൈവം അശൂരിനെ ഉപയോഗിക്കും എന്നതാണത്. ഇത് വളരെ ചിന്തിപ്പിക്കുന്ന കാര്യം തന്നെയാണ്, അതിശയിപ്പിക്കുന്ന ഒരു പ്രസ്താവന. ഒരു വടിയെടുത്ത് തെറ്റ് ചെയ്ത എന്റെ കുട്ടിയെ ഞാൻ അടിക്കുന്നതുപോലെ ഇസ്രായേലിനെ അനുസരണം പഠിപ്പിക്കാൻ ഒരു വടിയായിട്ട് ദൈവം അശൂരിനെ ഉപയോഗിക്കുന്നു. അശൂരിന്റെ കൈയാൽ വന്ന നാശം ദൈവത്തിന്റെ കരത്താൽ എന്ന പോലെയായിരുന്നു ഇത്. ഇന്നത്തെ മനുഷ്യന് ഇത് ദഹിക്കാൻ പ്രയാസമുള്ള ഒരു പ്രസ്താവനയാണ്, ഒരു ചിന്തയാണ്. പക്ഷേ അതാണ് യാഥാർത്ഥ്യം. ഓരോ ദൈവപൈതലും ഓരോ സഭകളും ഇതോർക്കണം. അനുസരണം കെട്ട് ജീവിച്ചാൽ, അതെ, ദൈവത്തെ അവഗണിച്ചാൽ അടിക്കാനുള്ള വടിയെ ദൈവം ഉയർത്തും എന്നത് തീർച്ചയാണ്. ആറാം വാക്യം: ഞാൻ അവനെ അശുദ്ധമായൊരു ജാതിക്ക് നേരെ അയക്കും, എന്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിരോധമായി ഞാൻ അവന് കൽപ്പന കൊടുക്കും. അവരെ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും തെരുവീതിയിലെ ചെളിയെപ്പോലെ ചവിട്ടിക്കളവാനും തന്നെ. അശൂർ രാജാവിനെ ഇസ്രായേലിനെതിരെ അയച്ചതിന്റെയും ഇസ്രായേലിലെ വടക്കേ ദേശത്തെ പ്രവാസത്തിലേക്ക് അയച്ചതിന്റെയും ഉത്തരവാദിത്വം തനിക്കാണെന്ന് ദൈവം ഇവിടെ പറയുന്നു. അന്ത്യ നാളുകളിൽ ദൈവം ഉപയോഗിക്കുവാൻ പോകുന്ന വടക്കേ രാജ്യത്തിന്റെ പ്രതീകമാണ് അശൂർ. പല വേദവ്യാഖ്യാതാക്കളും വിശ്വസിക്കുന്നത് വെളിപ്പാട് പുസ്തകത്തിലെ 13 അധ്യായത്തിൽ സമുദ്രത്തിൽ നിന്നും കയറി വന്ന മൃഗത്തെയാണ് ഈ വാക്യം പരാമർശിക്കുന്നത് എന്നത്രേ. ദൈവഭയമില്ലാത്ത ജാതികളെപ്പോലും തന്റെ ഉദ്ദേശം നിവർത്തിക്കുവാൻ ദൈവം ഉപയോഗിക്കുന്നു. യെശയ്യാവിന്റെ കാലത്ത് തന്റെ ജനത്തെ ശിക്ഷിക്കാൻ ദൈവഭയമില്ലാത്ത അശൂരിനെ ദൈവം ഉപയോഗിച്ചു എന്ന് നാം കാണുന്നു. 7 മുതലുള്ള വാക്യങ്ങൾ അവനോ അങ്ങനെയല്ല നിരൂപിക്കുന്നത്, തന്റെ ഹൃദയത്തിൽ അങ്ങനെയല്ല വിചാരിക്കുന്നത്. നശിപ്പിപ്പാനും അനേകം ജാതികളെ ഛേദിച്ച് കളവാനും അത്രേ അവന്റെ താൽപര്യം. അവൻ പറയുന്നത്, എന്റെ പ്രഭുക്കന്മാരൊക്കെയും രാജാക്കന്മാരല്ലയോ? കൽനോ കർക്കമീശിനെപ്പോലെയല്ലയോ? ഹാമാത് അർപ്പാദിനെപ്പോലെയല്ലയോ? ശമരിയ ദമശകിനെപ്പോലെയല്ലയോ? യെരുശലേമിലും ശമരിയയിലും ഉള്ളവയേക്കാൾ വിശേഷമായ ബിംബങ്ങൾ ഉണ്ടായിരുന്ന മിഥ്യാമൂർത്തികളുടെ രാജ്യങ്ങളെ എന്റെ കൈ എത്തിപ്പിടിച്ചിരിക്കെ ഞാൻ ശമരിയോടും അതിലെ മിഥ്യാമൂർത്തികളോടും ചെയ്തതുപോലെ ഞാൻ യെരുശലേമിനോടും അതിലെ വിഗ്രഹങ്ങളോടും ചെയ്യുകയില്ലയോ? ഇസ്രായേലിനെ ശിക്ഷിക്കാനുള്ള ഒരു വടിയായി ദൈവം തങ്ങളെ ഉപയോഗിക്കുകയായിരുന്നെന്ന് അശൂര്യർ അറിഞ്ഞില്ല. താങ്കൾ അങ്ങനെ അവരോട് ചോദിച്ചിരുന്നെങ്കിൽ അവർ അതൊട്ട് സമ്മതിക്കുകയുമില്ലായിരുന്നു. മറിച്ച് അവർ താങ്കളെ പരിഹസിച്ചേനെ. ദൈവം തങ്ങളെ പ്രേരിപ്പിക്കുകയായിരുന്നു എന്നും അത് ദൈവത്തിന്റെ പ്രവർത്തനമായിരുന്നു എന്നും അശൂര്യർക്കൊരു ചിന്ത പോലും ഇല്ലായിരുന്നു. അശൂര്യർ വലിയ വിജയങ്ങൾ നേടിക്കൊണ്ടിരുന്നു. അത് അവരുടെ ശരിയായ നില കാണുവാൻ കഴിയാത്തവണ്ണം അവരെ അഹങ്കാരികളാക്കി. അവർ തങ്ങളുടെ സ്വന്ത ശക്തിയിലും തിരിഞ്ഞെടുത്തൊക്കെ ലഭിച്ച വലിയ വിജയത്തിലും മതിമറന്ന് ആശ്രയം വെച്ചു. ദൈവത്തിന്റെ വിരൽത്തുമ്പിലാണ് തങ്ങളുടെ അധികാരം എന്ന് അവർ അറിഞ്ഞില്ല. തങ്ങളുടെ ശക്തി ദൈവം കൊടുത്തതുകൊണ്ട് മാത്രമാണ് അവർക്കുള്ളത് എന്നവർ ചിന്തിച്ചില്ല. ഇന്നും ഇതുപോലുള്ള ഭരണകർത്താക്കളുണ്ട്. എന്നാൽ ദൈവം അവരുടെ മേൽ ഭരണം നടത്തും. അവൻ അവരെ തന്റെ ജനത്തെ നേടുന്നതിനായി ഉപയോഗിക്കുന്നു. 12 വാക്യം: അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും യെരുശലേമിലും തന്റെ പ്രവൃത്തിയൊക്കെയും തീർത്ത ശേഷം ഞാൻ അശൂർ രാജാവിന്റെ അഹങ്കാരത്തിന്റെ ഫലത്തെയും അവന്റെ ഉന്നത ഭാവത്തിന്റെ മഹിമയെയും സന്ദർശിക്കും. തന്റെ ജനത്തെ അശൂര്യരിലൂടെ ശിക്ഷിച്ചതിന് ശേഷം ഇതാ ദൈവം അശൂര്യരെ തന്നെ ന്യായം വിധിക്കുന്നു. അവർക്ക് അതിൽ നിന്നും രക്ഷപ്പെടുവാൻ കഴിയില്ല എന്ന് ദൈവം വ്യക്തമാക്കുന്നു. ചരിത്രം ഈ വസ്തുതയെ സാക്ഷിക്കുന്നുണ്ട്. ദൈവം അവരെ ശിക്ഷിച്ചു. ഭൂമിയിലെ സകല ജാതികളെയും ദൈവം നിയന്ത്രിക്കുകയും ന്യായം വിധിക്കുകയും ചെയ്യുന്നു എന്നത്രേ യെശയ്യാവ് പറയുന്നത്. അതിന് യാതൊരു വ്യത്യാസവുമില്ല. ഇനിയും അവനൊരു പ്രത്യേക ചോദ്യം ചോദിക്കുന്നത് ശ്രദ്ധിക്കൂ. 15 വാക്യം: വെട്ടുന്നവനോട് കോടാലി വമ്പു പറയുമോ? വലിക്കുന്നവനോട് ഈർച്ചവാൾ വലിപ്പം കാട്ടുമോ? അതോ പിടിക്കുന്നവനെ വടി പൊക്കുന്നതുപോലെയും മരമല്ലാത്തവനെ കോൽ പൊന്തിക്കുന്നതുപോലെയും ആകുന്നു. വനത്തിൽ ഒരു കോടാലി കിടക്കുന്നതായി നിങ്ങൾ ഒന്ന് ഭാവന ചെയ്യുക. വനത്തിൽ കൂടി നിങ്ങൾ നടന്നു പോവുകയാണ്. വെട്ടി വീഴ്ത്തപ്പെട്ടിരിക്കുന്ന ഒരു വലിയ മരത്തിന്റെ അടുത്തെത്തിയപ്പോൾ അതാ ഒരു ശബ്ദം. ആരോ പറയുന്നത് താങ്കൾ കേട്ടു, നോക്കൂ, ഈ വലിയ മരം ഞാനാണിത് വെട്ടി താഴെയിട്ടത്. താങ്കൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ആരെയും കാണാനില്ല. ഒരു കോടാലി മാത്രമേ അവിടെ കണ്ടുള്ളൂ. അതാണ് താങ്കളോട് പറഞ്ഞത് എന്ന് ശബ്ദം കൊണ്ട് താങ്കൾ തിരിച്ചറിഞ്ഞു. കോടാലിയോട് താങ്കൾ ചോദിച്ചു, നീ എന്താണ് അർത്ഥമാക്കിയത്? ഈ മരത്തെ നീ വെട്ടിയിട്ടെന്നാണോ? അപ്പോൾ കോടാലി വീണ്ടും പറയുന്നു, മരം ഇതാ കിടക്കുന്നു, ഞാനത് വെട്ടിയിട്ടു, വേറെ ആരെയും ഇവിടെ കാണുന്നില്ലല്ലോ. അപ്പോൾ താങ്കൾ പറയും, അത് കൊള്ളാം, ആരെങ്കിലും നിന്നെ ഉപയോഗിച്ചിരിക്കും, അല്ലെങ്കിൽ നിനക്കത് കഴിയുകയില്ല. അശൂരിന്റെ കാര്യത്തിലും സംഭവിച്ചത് ഇതായിരുന്നു. ദൈവം രാഷ്ട്രങ്ങളെ ഉപയോഗിക്കുന്നു. ദൈവത്തിന്റെ നടത്തിപ്പിനും കർത്തൃത്വത്തിനും ആഗ്രഹിക്കുന്ന ഏവരും ഇക്കാലത്ത് മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണിത്. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഭൂരിപക്ഷത്തിന്റെ താൽപര്യമാണ് എല്ലായിടത്തും നടപ്പിലാകുന്നത്. എന്നാൽ അത് ദൈവത്തിന്റെ ഇഷ്ടമാണോ എന്ന് ആരും ചിന്തിക്കുന്നില്ല. ദൈവഹിതം മാനിക്കുന്നവർ ഇന്നും ന്യൂനപക്ഷമാകുന്നു എന്ന് മറക്കരുത് സുഹൃത്തെ. ഒരു ന്യൂനപക്ഷത്തിലായിരുന്നിട്ടുകൂടി ജോൺ നോക്സ് എന്ന മഹാൻ പറഞ്ഞു, ദൈവത്തോടൊപ്പമുള്ള ഒരുവൻ ഭൂരിപക്ഷത്താണെന്ന്. താങ്കൾ ദൈവത്തിന്റെ പക്ഷത്താകുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ താങ്കൾ ഭൂരിപക്ഷത്തു തന്നെയാണ്. നാം ദൈവത്തിന്റെ പക്ഷത്തു തന്നെയാണോ എന്ന് ഉറപ്പാക്കേണ്ടത് ഇന്ന് വളരെ ആവശ്യമായിരിക്കുന്നു. കാരണം ദൈവമാണ് ഈ പ്രപഞ്ചത്തെ ഭരിച്ച് നടത്തുന്നത്. അവനെ കോപിപ്പിക്കുന്നത് ഭയങ്കരമായിരിക്കും. അശൂര്യർ അവർ ചിന്തിച്ചു, അവർക്ക് ശക്തിയുണ്ട്, സ്വാധീനമുണ്ട്, സൈന്യമുണ്ട്. അവർ കേവലം ദൈവത്തിന്റെ കയ്യിലെ ഒരു ആയുധം മാത്രമായിരുന്നു എന്ന് അവർ ഒരിക്കലും കരുതിയില്ല. എന്നാൽ സത്യം അതായിരുന്നു. മഹാപീഡനകാലത്തെക്കുറിച്ചും ശേഷിപ്പിന്റെ സൂക്ഷിപ്പിനെക്കുറിച്ചുമാണ് ഇനിയും നാം ചിന്തിക്കാൻ പോകുന്നത്. മഹാപീഡനകാലത്തെ യഹൂദരുടെ ഒരു ശേഷിപ്പിനെക്കുറിച്ചുള്ള ഒരു ദർശനമാണ് അടുത്ത വാക്യത്തിൽ കാണുന്നത്. ഞാനത് വായിക്കാം. 20-21 വാക്യങ്ങൾ: അന്നാളിൽ ഇസ്രായേലിൽ ശേഷിച്ചവരും യാക്കോബ് ഗ്രഹത്തിലെ രക്ഷിതഗണവും തങ്ങളെ അടിച്ചവനെ ഇനി ആശ്രയിക്കാതെ ഇസ്രായേലിന്റെ പരിശുദ്ധനായ യഹോവയെ പരമാർത്ഥമായി ആശ്രയിക്കും. ഒരു ശേഷിപ്പ് മടങ്ങിവരും. ശെയാർ യാശൂബ് യാക്കോബിന്റെ ശേഷിപ്പ് വീരനാം ദൈവത്തിങ്കിലേക്ക് മടങ്ങിവരും. ഈ വാക്യത്തിന്റെ യഥാർത്ഥ അർത്ഥം നാം കാണുവാൻ പോകുന്നു. ഈ വാക്യത്തിൽ അശൂരുമായി ബന്ധപ്പെട്ട സമീപകാല സംഭവങ്ങൾക്കപ്പുറമായി ആ ദിവസത്തെ യെശയ്യാവ് കാണുകയാണ്. ആ ദിവസം, ആ ദിവസം എന്നത് നാം കണ്ടതുപോലെ കർത്താവിന്റെ നാളാണ്. അത് മഹാപീഡനത്തോടെ ആരംഭിക്കുന്ന കാലഘട്ടമാണ്. ഇത് യഹൂദയെ ആശ്വസിപ്പിക്കുന്ന ഒരു വാക്കായിരിക്കുന്നു. ഇനിയും നാം കാണുന്നത് അർമഗദോൻ യുദ്ധത്തെക്കുറിച്ചുള്ള ദർശനമാണ്. യെശയ്യാവ് വീണ്ടും ആ ദിവസത്തിലേക്ക് വരികയാണ്, അന്നാളിലേക്ക്. ഞാൻ വായിക്കാം. 27 മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ വായിക്കാൻ പോകുന്നത്. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുഖം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുഖം തകർന്നുപോകും. അവൻ അയ്യാത്തിൽ എത്തി മിഗ്രോനിൽ കൂടി കടന്ന് മിക്മാഷിൽ തന്റെ പടക്കോപ്പ് വെച്ചിരിക്കുന്നു. അവർ ചുരം കടന്നു, ഗബയിൽ രാപാർത്തു, റാമ നടുങ്ങുന്നു, ഷൗലിന്റെ ഗിബയ ഓടിപ്പോയി, ഗല്ലീം പുത്രി ഉറക്കം നിലവിളിക്ക, ലയേശെ ശ്രദ്ധിച്ചു കേൾക്ക, അനാഥോത്തെ ഉത്തരം പറക, മദ്നന ഓട്ടം തുടങ്ങിയിരിക്കുന്നു, ഗബീം നിവാസികൾ ഓട്ടത്തിന് വട്ടം കൂട്ടുന്നു. ഇന്ന് അവൻ നോബിൽ താമസിക്കും, യെരുശലേം ഗിരിയായ സിയോൻ പുത്രിയുടെ പർവ്വതത്തിന്റെ നേരെ അവൻ കൈകുലുക്കുന്നു. ഈ പേരുകളൊക്കെ വായിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിന്റെ അർത്ഥം കൂടി അറിഞ്ഞിരിക്കുന്നത് അതിലും നല്ലതാണ്. പ്രവചനത്തിന്റെ വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണിത്. ഭൂമിശാസ്ത്രപരമായി ചില സ്ഥാനങ്ങളെ ഇത് എടുത്തു കാണിക്കുന്നുണ്ട്. അവയൊക്കെയും യെരുശലേമിന് വടക്കുള്ളതും അശൂർ ഉപയോഗിച്ച വഴികളുമാണ്. ഭാവിയിൽ വടക്കുനിന്നും വരുവാനുള്ള ആക്രമണത്തെയും ഇത് സൂചിപ്പിക്കുന്നു. മാഗോഗിന്റെ മണ്ണിൽ നിന്നാണ് ശത്രു വരുന്നത്. യെഹെസ്കേൽ പ്രവചനം 38-39 അധ്യായങ്ങൾ അത് വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ എടുത്തു പറയുന്ന സ്ഥലങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. യെരുശലേമിൽ നിന്ന് 15 മൈൽ വടക്കുള്ള സ്ഥലമാണ് അയ്യാത്ത്. നിഗോൻ എന്ന സ്ഥലം അയ്യാത്തിന് തെക്കാണ്. ഫലസ്തീനരുടെ മേൽ യോനാഥാൻ വിജയം നേടിയത് ഇവിടെ വച്ചാണ്. 1 ശമൂവേൽ 14 നാം അത് കാണുന്നുണ്ട്. ഗേബ, റാമ എന്നിവ യെരുശലേമിന് 6 മൈൽ വടക്കുള്ള സ്ഥലങ്ങളാണ്. അനാഥോത്ത് യെരുശലേമിൽ നിന്നും ഏകദേശം 3 മൈൽ വടക്കാണ്. ഇവിടെ നിന്നാണ് പ്രവാചകനായ യിരെമ്യാവ് വന്നത്. ലയേശേ പലസ്തീന്റെ വടക്കേയറ്റത്ത് ദാൻ ഗോത്രത്തിൽപ്പെട്ട സ്ഥലമാണ്. മത്മനെ യെരുശലേമിന് വടക്കുള്ള സ്ഥലമാണ്. ഗബി മിക്കവാറും യെരുശലേമിന് വടക്കാണ്. നോബ് ഇവിടെ പറഞ്ഞിരിക്കുന്ന അവസാനത്തെ സ്ഥലമാണ്. അത് യെരുശലേമിന് വടക്കായി സ്ഥിതി ചെയ്യുന്നു. വടക്കുനിന്ന് ശത്രു വരുമെന്നും അത് യെരുശലേമിനെ തോൽപ്പിച്ച് നിർവീര്യമാക്കുമെന്നും ഈ ഭാഗം വ്യക്തമാക്കുന്നു. 33-ാം വാക്യം: സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് കൊമ്പുകളെ ഭയങ്കരമായി മുറിച്ചുകളയുകയും പൊക്കത്തിൽ വളർന്നവയെ അവൻ വെട്ടിയിടുകയും ഉയർന്നവയെ താഴ്ത്തുകയും ചെയ്യും. എന്നാൽ ദൈവം തന്റെ ജനത്തെ ഒടുവിൽ രക്ഷിക്കുമെന്ന് താൻ പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നത് തന്റെ രാജ്യം സ്ഥാപിക്കുന്നതിനായി കർത്താവായ യേശുക്രിസ്തു വീണ്ടും വരുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് എന്നത്രേ. 34-ാം വാക്യം: അവൻ വനത്തിലെ പള്ളക്കാടുകളെ ഇരുമ്പായുധം കൊണ്ട് വെട്ടിക്കളയും, ലെബാനോനും ബലവാന്റെ കൈയാൽ വീണുപോകും. ബലവാനെന്ന് ഇവിടെ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചാണ്. അവൻ ഈ ഭൂമിയിൽ വരുമ്പോൾ സകല അധികാരങ്ങളും അവന് കീഴ്പ്പെട്ടിരിക്കും. എല്ലാ മുഴങ്കാലും അവന്റെ മുമ്പിൽ മടങ്ങും. എല്ലാ നാവും യേശു കർത്താവെന്ന് ഏറ്റുപറയും. അവനാണ് ബലവാൻ. എത്ര മനോഹരമായ പ്രവചനങ്ങളല്ലേ! ദൈവത്തിന്റെ വചനം സത്യമാകുന്നു എന്ന് ഇതിന്റെ നിവൃത്തി എല്ലാ രംഗത്തും തെളിയിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവവചനത്തിൽ വിശ്വസിച്ച് ദൈവശബ്ദം കേട്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്കുവാൻ ജീവിതത്തെ സമർപ്പിച്ചിട്ടുണ്ടോ? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് തന്നതായ നല്ല വചനത്തിനായി ഞങ്ങളെ സ്തുതിക്കുന്നു. നിന്റെ വചനം ജീവനും ശക്തിയുമുള്ളതായി, ഞങ്ങളുടെ ജീവിതങ്ങളെ ശുദ്ധീകരിക്കുവാൻ കഴിവുള്ളതായി ഞങ്ങൾക്ക് തന്നിരിക്കുന്നതിനായി സ്തോത്രം. ഈ പ്രവചന ഭാഗങ്ങൾ ഞങ്ങൾ പഠിക്കുമ്പോൾ നിന്റെ വചനം എത്ര കൃത്യമായിട്ടാണ് കാര്യങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുൻപേ അരുളി ചെയ്തത് എന്ന് ഞങ്ങൾ കാണുവാൻ സാധിക്കുന്നു. നിന്റെ വചനം വിശ്വസിക്കുവാനും പഠിക്കുവാനും അനുസരിക്കുവാനുമുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തന്നാട്ട്. വചനം കേട്ട എല്ലാവരെയും ഇന്ന് അനുഗ്രഹിക്കണമേ. അവിടുത്തെ കൃപയിൽ ജീവിപ്പാൻ സഹായിക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ എഴുതിയാലും. ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി: malayalamttb@radio882.com. ഞങ്ങളുമായി നേരിൽ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നവർ 9447767378, 9447767378 എന്ന ഫോൺ നമ്പറിൽ ഉടനെ വിളിക്കുക. ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
I don't know.